സ്വാഗതം.
പാപ്പ ഫ്രാൻസിസിന്റെ ത്രികാല പ്രാർത്ഥനാ പരിപാടിയുടെ റിപ്പോർട്ട് കേൾക്കാം. വേനൽ വെയിലിനെ വെല്ലുവിളിച്ചും ആയിരങ്ങളാണ് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ ഞായറാഴ്ച June 3 പാപ്പ ഫ്രാൻസിസിനോടൊപ്പം ത്രികാല പ്രാർത്ഥനയ്ക്കെത്തിയത്. ഇറ്റലിക്കാർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകരും സന്ദർശകരും ഉണ്ടായിരുന്നു. അവരുടെ കൊടിതോരണങ്ങളും പ്രത്യേക വേഷവിധാനങ്ങളും അത് വ്യക്തമാക്കിയിരുന്നു. ഇതാ മധ്യാഹ്നം കൃത്യം 12 അപ്പസ്തോലിക രമണിയുടെ 5 രണ്ടാം ജാലകത്തിൽ ഇത് പാപ്പ ഫ്രാൻസിസ് പ്രത്യക്ഷപ്പെട്ടു. ചത്തുരം തിങ്ങി നിന്ന ജനാവലിയെ മന്ദഹാസത്തോടെ കരങ്ങളുയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് പാപ്പ പ്രഭാഷണം ആരംഭിച്ചു.
Cari fratelli e sorelle, buongiorno. L'odierna pagina evangelica tratta dal capitolo 10 del Vangelo di Luca.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 10 ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. വിളവിന്റെ നാഥനോട് വേലക്കാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത്. താൻ വിളിച്ച് നിയോഗിച്ച ദൈവരാജ്യത്തിലെ ശുശ്രൂഷകരാണ് ക്രിസ്തു പ്രതിപാദിക്കുന്ന വേലക്കാർ. അവിടുന്ന് അവരെ ഈ രണ്ടു പേരായി താൻ സന്ദർശിക്കാനിരിക്കുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും തനിക്ക് മുന്നേ പറഞ്ഞയക്കുന്നു. അതിനർത്ഥം പിറകെ ക്രിസ്തു പോകുമെന്നല്ലേ. സകലരോടും ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിക്കുകയാണ് അവരുടെ ശിഷ്യന്മാരുടെ ദൗത്യം. ഒരു കാര്യം പാപ്പ ഇവിടെ ഇതിനിടെ അനുസ്മരിപ്പിക്കുന്നുണ്ട്, അതായത് അകലങ്ങളിലേക്ക് പോകുന്നവർ മാത്രമല്ല മിഷണറിമാർ, നാം എല്ലാവരും മിഷണറിമാരാണ്, നാം എല്ലാവരും പ്രേഷിതരാണ് എന്ന്. അതിനാൽ രക്ഷയുടെ ഒരു നല്ല വാക്ക്, ഒരു നല്ല ആശയം പങ്കുവയ്ക്കുമ്പോൾ ഒരാൾ മിഷണറിയാണ്. പരിശുദ്ധാരൂപി വഴി ക്രിസ്തു നമുക്ക് നൽകുന്ന ദാനമാണ് ഈ ദൗത്യം. ദൈവരാജ്യം ഇതാ സമീപസ്ഥമായിരിക്കുന്നു എന്ന് അവിടുന്ന് ക്രിസ്തു പറയുമ്പോൾ, ക്രിസ്തുവിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ സമാഗതമായി, ദൈവം നമ്മിൽ ഒരുവനായി അവിടുന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. അതായത് നീചമായ നമ്മുടെ പാപാവസ്ഥയിലും ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അവിടുന്ന് നമുക്ക് ലഭ്യമാക്കുന്നു, അവിടുന്ന് നൽകുന്നു എന്നാണ്. പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സദ്വാർത്ത സകലരുമായി പങ്കുവയ്ക്കേണ്ടവരാണ് ദൈവരാജ്യത്തിലെ വേലക്കാർ അല്ലെങ്കിൽ പ്രേഷിതർ. തനിക്ക് മുന്നേ ചെല്ലുന്നവർ ആ ഗ്രാമത്തിലും കുടുംബത്തിലും സമാധാനം ആശംസിക്കണമെന്ന് ക്രിസ്തു നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യം അനുദിനം മനുഷ്യർക്കിടയിൽ വളരേണ്ടതും മനുഷ്യർക്കിടയിൽ മാനസാന്തരത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ഫലങ്ങൾ വിരിയിക്കേണ്ടതുമാണ്. അത് നശിപ്പിക്കുന്നതല്ല നിർമ്മിക്കുന്നതാണ്, നശിപ്പിക്കുകയല്ല നിർമ്മിക്കുകയാണ് വേണ്ടതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇനി ദൈവരാജ്യത്തിന്റെ ദൗത്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട അരൂപി എന്താണ്? ദൗത്യ നിർവഹണത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ക്രിസ്തു താക്കീത് നൽകുന്നുണ്ട്. അവിടുന്ന് തുറന്നു സംസാരിക്കുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന്. ക്രിസ്തീയതയുടെ പ്രതിയോഗികൾ ആരംഭം മുതൽ ഉണ്ടെന്ന സത്യം ഈ പ്രസ്താവം വ്യക്തമാക്കുന്നില്ലേ? തീർച്ചയാണ്. അങ്ങനെ തിന്മയുടെ ശക്തികളാൽ തൻ്റെ ദൗത്യം തടസ്സപ്പെടുമെന്ന് അവിടത്തേക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനാൽ സുവിശേഷ ജോലിക്കാർ അല്ലെങ്കിൽ പ്രേഷിതർ മാനുഷികമായ എല്ലാത്തരം വശ്യവസ്തുക്കളിൽ നിന്നും അകന്നിരിക്കണമെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, പണസഞ്ചിയോ ബാണ്ഡമോ ചെരുപ്പോ നിങ്ങൾ കരുതേണ്ടതില്ല എന്ന്. എന്നിങ്ങനെ ക്രിസ്തു പറയുമ്പോൾ അവിടുത്തെ കുരിശിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു മുന്നേറുകയാണ് ദൈവരാജ്യ സാക്ഷാത്കാരത്തിനുള്ള മാർഗം. അതായത് വ്യക്തിപരമായ കഴിവിലോ അധികാരത്തിലോ അഭിമാനം കൊള്ളേണ്ടതില്ല, ആശ്രയിക്കേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ പരിത്യാഗത്താൽ രക്ഷയുടെ എളിയ ഉപകരണങ്ങളായി നാം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട്, ക്രൈസ്തവർ ജീവിച്ചുകൊണ്ട് ദൈവരാജ്യ ദൗത്യം യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഇന്നത്തെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്.
Quella del cristiano nel mondo è una missione stupenda.
അങ്ങനെ നോക്കുമ്പോൾ ക്രൈസ്തവരുടെ ജീവിത ദൗത്യം മനോഹരവും തനിമയുള്ളതുമാണ്. ആരെയും ഒഴിവാക്കാതെ സകലർക്കുമായുള്ള ദൗത്യമാണത്. ദൈവത്തിൽ ആശ്രയിച്ച് അധരങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ച് ഔദാര്യത്തോടെ നിർവഹിക്കേണ്ടതാണത്. സന്തോഷത്തോടെയാണ് ക്രൈസ്തവർ സുവിശേഷത്തിന്റെ സാക്ഷികളാകേണ്ടത്. ക്രിസ്തു രണ്ടുപേരായിട്ട് അയച്ചവർ സന്തോഷത്തോടെയാണ് തിരിച്ചുവന്നത്. സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവരാജ്യത്തിന്റെ ദൗത്യം യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ ആനന്ദത്താൽ നിറയും എന്നതിൽ സംശയമില്ല. ഇതു പറയുമ്പോൾ നല്ലയിടയന്മാരായ സമർപ്പിതരായ വൈദികർ എത്രയോ പേരാണ് പ്രേക്ഷിത മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. എത്രയോ സന്യാസിനികൾ, സന്യാസിമാർ, മിഷണറിമാർ അവരുടെയെല്ലാം സ്വയാർപ്പണത്താൽ ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു. അവരുടെ സുവിശേഷ പ്രഭയിൽ ജനങ്ങൾ നന്മയിൽ വളരുന്നു എന്നറിയുന്നത് എത്രയോ സന്തോഷകരമാണ്. ഈ ചത്തുരത്തിൽ നിൽക്കുന്ന യുവജനങ്ങളിൽ ചിലരെങ്കിലും ക്രിസ്തുവിൻ്റെ വിളി കേൾക്കുന്നുണ്ടാകാം. ഭയപ്പെടരുത്. തീക്ഷ്ണമതികളായ പ്രേക്ഷിതർ കൈമാറുന്ന വിശ്വാസത്തിൻ്റെ ദീപശിഖ നാം ഏറ്റെടുക്കേണ്ടതാണ്. നാം അത് കൈമാറേണ്ടതാണെന്നോർക്കണം.
Siate coraggiosi e portate agli altri questa fiaccola dello zelo apostolico che c'è stata.
കന്യകാനാഥയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ ആർദ്രമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാക്ഷികളാകാനുള്ള ഉദാരമതികളായ പ്രേക്ഷിതരെ, ഉദാരമതികളായ വേലക്കാരെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ തൻ്റെ പ്രഭാഷണം ഉപസംഹരിച്ചത്.
Preghiamo il Signore per intercessione della Vergine Maria perché non manchino mai alla Chiesa cuori generosi che lavorino per portare a tutti l'amore e la tenerezza del Padre Celeste.
തൃക്കാല പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമായ ആശംസകൾക്ക് മുൻപായിട്ട് ഇറാഖിലെ ബാഗ്ദാദിലും ബംഗ്ലാദേശിലെ ഡാക്കായിലും ശനിയാഴ്ചയുണ്ടായ ഭീകരാക്രമണങ്ങളെ പാപ്പ ഖേദപൂർവം അനുസ്മരിച്ചു. ബാഗ്ദാദ്, ഡാക്ക എന്നീ നഗരങ്ങളിൽ കൊല്ലപ്പെട്ടവർക്കു വേണ്ടിയും മുറിപ്പെട്ടവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. വിദ്വേഷത്താൽ അന്ധരായ അതിക്രമികളുടെ മാനസാന്തരത്തിനായും പ്രാർത്ഥിക്കാം. അല്പനേരം മൗനം പാലിച്ച പാപ്പ ജനങ്ങൾക്കൊപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി.
Insieme per loro, per i defunti. Ave o Maria, piena di grazia, il Signore.
റോമിന്റെയും ഇറ്റലിയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല ലോകത്തിന്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയവരെ പാപ്പ അഭിവാദ്യം ചെയ്തു. അമേരിക്ക, പോർച്ചുഗൽ, കൊറിയ, വെനസ്വേല, അർജന്റീന, പോളണ്ട് എന്നീ നാട്ടുകാരുടെ പേരെടുത്തു പറഞ്ഞു. തനിക്ക് അവരുടെ പതാക, ദേശീയ പതാകകൾ കാണാമെന്ന് പാപ്പ പ്രസ്താവിച്ചു. തൃകാല പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അകലങ്ങളിൽ നിന്നും കുതിരപ്പുറത്തെത്തിയവരെയും മോട്ടോർ സൈക്കിളിലും സൈക്കിളിലും സവാരി ചെയ്ത് എത്തിയവരെയും പാപ്പ പ്രത്യേകം അഭിവാദ്യം ചെയ്തു.
Venuti a cavallo e quello in bicicletta e motocicletta da Cardito Napoli.
പിന്നെ ജൂലൈ 6-ാം തീയതി ബുധനാഴ്ച സഭ അനുസ്മരിക്കുന്ന ഏവർക്കും പ്രിയങ്കരിയായ വിശുദ്ധ മരിയ ഗൊരേറ്റിയുടെ തിരുനാളിന് കാരുണ്യത്തിന്റെ ഈ ജൂബിലി മത്സരത്തിൽ സവിശേഷമായ പ്രസക്തിയുണ്ടെന്ന് പാപ്പ എല്ലാവരെയും അനുസ്മരിപ്പിച്ചു. ഘാതകനോട് ക്ഷമിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്ത ആധുനിക കാലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ധീരയായ വിശുദ്ധയാണ് മരിയ ഗൊരേറ്റി എന്ന് പാപ്പ വിശേഷിപ്പിച്ചു. തുടർന്ന് പാപ്പ എല്ലാവർക്കുമൊപ്പം തൃകാല പ്രാർത്ഥന ചൊല്ലി.
Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum.
പിന്നെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.
Sit nomen Domini benedictum.
Aiutorium
nostrum in nomine Domini.
Qui fecit caelum et terram.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ പാപ്പ നേർന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുതേ എന്ന് പ്രത്യേകം അനുസ്മരിപ്പിച്ചുകൊണ്ടും കരങ്ങൾ ഉയർത്തിയ എല്ലാവരെയും മന്ദസ്മിതത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ടുമാണ് ജാലകത്തിൽ നിന്നും പാപ്പ ഫ്രാൻസിസ് പിൻവാങ്ങിയത്.
Auguro una buona domenica. Per favore, non dimenticatevi di pregare per me. Buon pranzo e arrivederci.
ഈ ഗാനം ആലപിച്ചത് സവിതാ കൃഷ്ണമൂർത്തി കെസ്റ്റർ സംഘമാണ്. രചന ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിൽ OSJ. പിന്നെ സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിൻ്റെ ത്രികാല പ്രാർത്ഥന പരിപാടിയുടെ ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ റിപ്പോർട്ടാണ്.